ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോയെന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലൻഡിലെ ഓക്ലൻഡിലെത്തും. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി ശ്രീ മോദി ചർച്ച നടത്തും. കൂടാതെ ബിസിനസ്, കായിക മേഖലകളിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ന്യൂസിലൻഡിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഓസ്ട്രേലിയ സന്ദർശനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലെത്തുന്നത്. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി ഇന്ന് കണ്ടെടുത്തു. മീനാക്ഷിപ്പാലത്തിൽ നിന്നും 200 മീറ്ററിലധികം താഴെ പുഴയിൽ നിന്നാണ് കണ്ടെടുത്തത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ മൃതദേഹം ആരുടേതാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ല. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. അവശേഷിക്കുന്ന ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ട്രാൻസ്ഫോമർ പരിസരത്തുൾപ്പെടെ തിരച്ചിൽ നടക്കുകയാണെന്ന് മന്ത്രി T.Siddiq പറഞ്ഞു. തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രാദേശിക സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിൽ അപകട ഭീഷണിയുള്ള വീടുകളിൽ താമസിക്കുന്നവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനുള്ള സൌകര്യം സർക്കാർ ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. മണ്ണിടിഞ്ഞു വീണിട്ടുള്ള വീടുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ അടക്കമുള്ള രേഖകൾ കണ്ടെത്തുന്നതിന് റെസ്ക്യൂ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജിയോളജി ഉദ്യോഗസ്ഥർ നിരന്തരം പരിശോധിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു.
ചെറിയ രീതിയിലുള്ള ഇടിച്ചിലൊക്കെ മണ്ണ് ഇളകി നിൽക്കുന്ന താഴോട്ട് വരും. അതൊരു മണ്ണിടിച്ചിലായിട്ട് ലാൻഡ് സ്ലൈഡായിട്ട് ഒന്നും കാണാൻ കഴിയില്ല. ഇളകി നിൽക്കുന്ന മണ്ണ് മഴയിൽ നിന്നും വരുമ്പോൾ താഴോട്ട് വരുന്ന അത് അത്ര അപകടകരമാവില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്നുള്ളത് ജിയോളജി ഇന്നലെയും ദിവസന്മാര് വന്നിരുന്നു. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തൊരു സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരിശോധിക്കുന്നു.
ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരവകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ DGP യോഗം ആരംഭിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ലഹരിമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തര സംയുക്ത യോഗം വിളിച്ചു ചേർത്തത്. ലഹരിക്കടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെയും ഇടപാടുകളെയും കൃത്യമായി മാപ്പ് ചെയ്യാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഈ പ്രതിരോധ ശൃംഖലയിലൂടെ കേരള പോലീസിന് സാധിക്കും. കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷന് സംസ്ഥാനത്ത് തുടക്കമായി. നെല്ല്, പച്ചക്കറി തുടങ്ങി 27 വിളകൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും ഇൻഷുറൻസ് കമ്പനിയുടെ ഏജന്റുമാർ മുഖേനയും പദ്ധതിയിൽ ചേരാം. ഖാരിഫ് സീസണിൽ സംസ്ഥാനത്ത് ശരാശരി 90,000 കർഷകരാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുക. ഈ മാസം 15 രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന തീയതി. അതേസമയം മുഴുവൻ കർഷകർക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയുന്ന വിധം തീയതി നീട്ടണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്.
കോറോ ഹെൽത്ത് കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിനായി തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിച്ചു. കാക്കനാട് കളക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ അമേരിക്കയിലുള്ള കമ്പനി അധികൃതർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് പങ്കെടുക്കുന്നത്. കോറോ ഹെൽത്ത് അധികൃതരുമായി സംസാരിച്ച് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിലനിർത്താനുള്ള സാധ്യതകളാണ് സർക്കാർ ആരായുന്നതെന്ന് യോഗത്തിന് മുന്നോടിയായി മന്ത്രി ബിന്ദുകൃഷ്ണ മാധ്യമങ്ങളോട് പറഞ്ഞു. ജൂലൈ 3 കോറോ ഹെൽത്തിന്റെ കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിൽ നിന്നുള്ള 800 പേരെ പിരിച്ചുവിട്ട് ഉത്തരവിറക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. പലയിടത്തും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിലാണ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ തുടർച്ചയായി പെയ്യുന്ന മഴ സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് ഗതാഗതം നിരോധിച്ചിരുന്ന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ നിബന്ധനകളോടെ ഒറ്റവരിയായി ഗതാഗതം പുനരാരംഭിച്ചു. മൂന്നാറിൽ ചേർന്ന ഉന്നതാധികാര ടെക്നിക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കളക്ടർ അനുമതി നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
കഴിഞ്ഞ വെള്ളിയാഴ്ച പഴയ മൂന്നാറിലെ CSI പള്ളിയുടെ ഭൂമിയിൽ വിള്ളലുണ്ടായതിനെ തുടർന്നാണ് ഈ വഴി ഗതാഗതം നിരോധിച്ചത്. പുതിയ ക്രമീകരണം അനുസരിച്ച് പഴയ മൂന്നാർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഒരു നിരയായി ദേശീയപാത വഴി മൂന്നാറിലേക്ക് പോകണം. മൂന്നാർ ടൌണിൽ നിന്ന് അടിമാലി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോസ്റ്റ് ഓഫീസ് കവല വഴി ബൈപ്പാസ് റോഡിലൂടെയാണ് തിരിച്ചുവിടുക. അപകട മേഖലയിൽ പാർക്കിംഗ് കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും ജില്ലയിൽ ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ഈ മേഖലയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുമെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി.
നവീകരിച്ച തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഈ മാസം അവസാനത്തോടെ നാടിന് സമർപ്പിക്കുമെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റോട്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂർണ്ണസജ്ജമായ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സംവിധാനം ഉടൻ ഉണ്ടാകുമെന്നും ഒന്നാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ലാത്തതിനാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ജനറൽ കോച്ചിലെ യാത്രക്കാരും പ്ലാറ്റ്ഫോമിലെ കച്ചവടക്കാരും അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ സന്ദർശിച്ച ശ്രീ മധുക്കർ നിർമ്മാണ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഫ്രാൻസ്. USAയിലെ ബോസ്റ്റണിൽ നടന്ന ആദ്യ ക്വാർട്ടറിൽ മൊറോക്കോയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഫ്രാൻസിന്റെ വിജയം. ഇന്ന് രാത്രി 12:30 നടക്കുന്ന 2 ക്വാർട്ടറിൽ സ്പെയിൻ ബെൽജിയത്തെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
ലോക ഫുട്ബോളിലെ എക്കാലത്തെയും പ്രമാണിമാരായ 2 ടീമുകൾ സ്പെയിനും ബെൽജിയവും യൂറോപ്യൻ ഫുട്ബോളിന്റെ ആക്രമണോത്സുകതയും സൗന്ദര്യവും ഒരുമിക്കുന്ന ഈ 2 ടീമുകൾ കൊമ്പ് കോർക്കുമ്പോൾ എല്ലാം പ്രവചനാതീതം. 1990 ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം ബെൽജിയവും സ്പെയിനും ലോകകപ്പിലോ യൂറോയിലോ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടില്ല. അന്ന് 1-2 ഗോളുകൾക്ക് സ്പെയിനായിരുന്നു വിജയം. ഇക്കുറിയും കണക്കുകളിൽ മുന്നിൽ സ്പെയിൻ തന്നെ. ലാമിനമാരടക്കമുള്ള പുതുതലമുറ സ്പാനിഷ് ടീമിനെ വേറിട്ടതാക്കുന്നു. സ്കോർ ബോർഡിൽ പിന്നിൽ പോയാലും അതിശക്തമായി തിരിച്ചടിച്ച് മുന്നോട്ട് വരാൻ ബെൽജിയത്തിന് കഴിയും. മിഡ്ഫീൽഡിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്പെയിൻ കരുനീക്കത്തെ റൊമാലോ ലുക്കാക്കും കൂട്ടരും എങ്ങനെ അതിജീവിക്കുമെന്ന് കാത്തിരുന്നു കാണാം.
അടുത്ത 2 ക്വാർട്ടർ മത്സരങ്ങളിൽ ഞായറാഴ്ച പുലർച്ചെ 2:30 നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. ഈ മാസം 15-16 സെമി ഫൈനൽ മത്സരങ്ങൾ. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിന് ഇന്ന് തുടക്കം. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം ആരംഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 643 പോയിന്റ് ഉയർന്ന് 77,386, നിഫ്റ്റി 196 പോയിന്റ് നേട്ടത്തിൽ 24,157 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 1,06,200 രൂപയും ഗ്രാമിന് 13,275 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിക്കുകയും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്തു. മുഹമ്മദ് ഖലീൽ എന്ന ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്ന ആൾക്കെതിരെയാണ് കേസെടുത്തത്. വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് 2 മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ബൈക്കിന് പിന്നിൽ കാറിടിച്ചതാണെന്ന് പോലീസ്. കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ തിരുവല്ലം ടോൾ പ്ലാസയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത്. ബൈക്ക് നിയന്ത്രണം വിട്ടുണ്ടായ അപകടമെന്നായിരുന്നു ആദ്യ നിഗമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂസിലന്റിലെ ഓക്ലൻഡിലെത്തും. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7. പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ എന്ന് പരിശോധിച്ചു വരുന്നതായി മന്ത്രി AP അനിൽകുമാർ. ലഹരി വ്യാപനം തടയുന്നതിനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ കാക്കനാട് യോഗം ആരംഭിച്ചു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 ക്വാർട്ടറിൽ മത്സരങ്ങളിൽ ഇന്ന് സ്പെയിൻ ബെൽജിയം പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.